ഓസ്ട്രേലിയയിൽ ഇരുന്നു കൊണ്ട് നിരവധി ആളുകൾ ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്നുണ്ട്. എന്നാൽ ഇത്തരം സംരംഭങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയിലെ അധികൃതർ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ അധികൃതർ എന്തെല്ലാം റിപ്പോർട്ടിംഗ് ആണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ആദ്യം ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. എറണാകുളത്ത് ജി ജോസഫ് ആൻഡ് അസോസിയേറ്റ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ റൂബൻ ജോസഫ് വിദേശത്ത് നിന്ന് ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനായി നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം റൂബൻ ജോസഫ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു
റൂബൻ. ഓസ്ട്രേലിയയിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൽ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ആദ്യം തന്നെ തീരുമാനിക്കേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആണ് ആദ്യം വേണ്ടിയെന്നുള്ളത്. അത് പലർക്കും പല റിക്വയർമെന്റ് ആയിരിക്കും ഉള്ളത്. അപ്പം ഒരു സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പ്രവാസിക്ക് ഇവിടെ വന്ന് സെറ്റപ്പ് ചെയ്യേണ്ട, ഇപ്പം അവർക്ക് ഇപ്പം ഇഫ് ദേ ആർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇവിടുന്ന് പോയവരെല്ലാവരാണെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർക്ക് കമ്പനി ഫോം ചെയ്യാം, ജനറൽ പാർട്ട്ണർഷിപ്പ് പറ്റും, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് പറ്റും, വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് വരെ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടുന്ന് ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ കമ്പനി ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ കമ്പനി പറ്റും അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് പറ്റും. അപ്പൊ ആദ്യം തീരുമാനിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാ എൻറ്റിറ്റി ആണ് വേണ്ടിയെന്നുള്ളത്. പലർക്കും അതിന് പലതിനും പല ബെനിഫിറ്റും ഡിഫിക്കൽട്ടീസും ഉള്ളത്. അത് ബെസ്റ്റ് ഇസ് ടു ഡിസ്കസ് നിങ്ങളുടെ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ വിത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ എ കമ്പനി സെക്രട്ടറി ഇൻ ഇന്ത്യ. അപ്പൊ എന്നാലേ അതിനകത്തെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ സെക്കൻഡ്ലി, അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തിങ് ടു ഡു ഇസ് ദാറ്റ് വൺസ് രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് മാൻഡേറ്ററി സൈഡിലുള്ള രജിസ്ട്രേഷൻസ് എല്ലാം ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഇൻകം ടാക്സിന്റെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ലോക്കൽ ലേബർ രജിസ്ട്രേഷൻസ്, അങ്ങനത്തെ പല രജിസ്ട്രേഷൻസ് ആവശ്യമുണ്ട്. അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതെല്ലാം എടുക്കണം. സോ അപ്പൊ അതാണ് മെയിൻ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത് വൈൽ സ്റ്റാർട്ടിങ് എൻറ്റിറ്റിയുടെ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇവിടെ ഇന്ത്യൻ സിറ്റിസൺ ആണോ നിർബന്ധമില്ല. ഇവിടുന്ന് പോയ ഒരാൾ, ഒരു ഒ സി ഐ കാർഡ് ഉള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങാൻ പറ്റും. അവര് ജസ്റ്റ് ലൈക്ക് എനി അതർ ഇന്ത്യൻ സിറ്റിസൺ പോലെ തന്നെയാണ്, ഈക്വലി ടോട്ടലി അറ്റ് പാർ ആണ്. യു കെൻ സെറ്റപ്പ് എനി മോസ്റ്റ് ബിസിനസ്സസ്. കുറച്ച് ബിസിനസ്സസ് ലൈക്ക് അഗ്രികൾച്ചർ, അങ്ങനത്തെ ചില ബിസിനസ്, റീറ്റെയിൽ ട്രേഡ്, അങ്ങനത്തെ കുറച്ച് ബിസിനസ്സുകൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതല്ലാതെ ബൈ ആൻഡ് ലാർജ് കൂടുതൽ ബിസിനസ്സുകൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. യു ആർ ട്രീറ്റഡ് ജസ്റ്റ് ലൈക്ക് എൻ ഇന്ത്യൻ റെസിഡൻറ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഓസ്ട്രേലിയയിൽ ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് പെർമിഷൻസ് ഒന്നും ആവശ്യമൊന്നുമില്ല. എഗെയിൻ ഞാൻ പറയുന്നത്, ചില ഇൻഡസ്ട്രീസ് ബ്ലോക്ക്ഡ് ആണ്, ബട്ട് ബൈ ആൻഡ് ലാർജ് പെർമിഷൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതോറിറ്റീസ്, ദാറ്റ് ഇസ് മെയിൻലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ അറിയിക്കണം.
റൂബൻ, അവിടെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടേക്ക് ഒരു നിക്ഷേപം എത്തിക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്ന കാര്യത്തിൽ എങ്ങനെയാണ് പൊതുവിൽ എങ്ങനെയാണ് ചെയ്യുന്നത്?
ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് നമുക്കിപ്പം സേ ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അതിന് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് സേ ഒരു 10 ലക്ഷം രൂപ വേണം. കുറെ ഓഫീസ് എടുക്കാനും കമ്പ്യൂട്ടർ മേടിക്കാനും ഒക്കെ ഒരു 10 ലക്ഷം രൂപ വേണമെന്ന് വെച്ചാൽ, അപ്പൊ നോർമലി എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 10 ലക്ഷം രൂപ നമ്മൾ ക്യാപിറ്റലായിട്ട്, ഷെയർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരികയാണ് നോർമൽ പതിവ്. 90% ഓഫ് ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ചില സിറ്റുവേഷനിൽ എന്നാ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വലിയ വളരെ ലാർജ് എമൗണ്ട്സ് ആണ്, അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ലോണിന്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ലോൺ ഇന്ത്യയിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുമ്പം നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കോൺടാക്ട് ചെയ്തിട്ട് പ്രയർ പെർമിഷൻ എടുക്കണം. ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, ഞാൻ ഇങ്ങനെയായിരിക്കും റീപേ ചെയ്യാൻ പോകുന്നത്, ഇന്ന ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഞാൻ റീപേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പെർമിഷൻ മേടിച്ചിട്ടേ ഫണ്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അതിന് ഒഫീഷ്യൽ ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വിളിക്കുന്നത് ഇവിടെ. സോ അത് എന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഗവൺമെന്റിന് ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യണം, വരുന്നതും പോകുന്നതും. അതുകൊണ്ടാണ് അതിന്റെ പ്രയർ പെർമിഷൻ ചെയ്യുന്നത്. പിന്നെ എഗെയിൻ, അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് എല്ലാ പെർപ്പസസിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ആൻഡ് അത് എല്ലാവരുടെയും എടുക്കാനും പറ്റത്തില്ല. ഈ ബിസിനസ്സിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഫോറിൻ ബാങ്ക്സിന്റെ ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ റാൻഡം ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ അങ്ങനെ എടുക്കാൻ അലൗഡ് അല്ല.
നികുതി സംബന്ധമായിട്ട് ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് പോലെ രണ്ട് രീതിയിലാണല്ലോ പ്രധാനമായിട്ടും ബിസിനസ്സുകൾ അവിടെ സ്ട്രക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്ന് ഓസ്ട്രേലിയയിൽ ഉള്ള ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിസിനസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ബിസിനസ് എന്ന രീതിയിലാണ് അവിടെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു രണ്ട് സാഹചര്യങ്ങളിലും നികുതി സംബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്?
ഒന്ന്, ഇവിടെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻകം ടാക്സ് ഉണ്ട്, ആൻഡ് മറ്റേതുള്ളത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അത് GST. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല റേറ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്നാ എൻറ്റിറ്റി ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ടാക്സ് റേറ്റ് മാറും. അപ്പം ചിലപ്പം ആസ് ലോ ആസ് 17% വരാം, ആസ് ഹൈ ആസ് 42% വേണമെങ്കിലും വരാം. അപ്പം അതുകൊണ്ടാണ് ആദ്യം എൻറ്റിറ്റി ചൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസൈഡ് കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യണം, അതനുസരിച്ച് ഇതെല്ലാം മാറും. അപ്പൊ അത് അതിന് മെയിൻ ആയിട്ട് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഇപ്പം ഇവിടെ ഇൻഡിപെൻഡന്റ്ലി നടക്കുന്ന ഒരു ബിസിനസ് ആണെന്ന് വെച്ചാൽ, എന്ന് വെച്ചാൽ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തു നിങ്ങളൊരു ബിസിനസ്, ഇപ്പം സേ ഒരു കോഫി ഷോപ്പ് വന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ആ കോഫി ഷോപ്പിന് ഓസ്ട്രേലിയ ആയിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം അവിടെ വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും നമ്മളൊന്നും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം വളരെ ക്ലിയർ ആണ് ഇവിടുത്തെ ഉള്ള എന്നാന്ന് വെച്ചാൽ ഫയൽ ചെയ്തിട്ട് പോയാൽ മതി. പക്ഷേ ഇപ്പം ലെറ്റ്സ് സേ അവിടെ ഒരു IT കമ്പനി ഉണ്ട്, IT കമ്പനിയുടെ കുറെ വർക്ക് എടുത്ത് നമ്മൾ ഇവിടെ വേറെ കുറെ ഒരു കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോയി അങ്ങോട്ട് ബില്ല് ചെയ്യുന്നു. അപ്പം നമ്മുടെ 90% ഓഫ് കേസുകളിൽ അതാണ്, ഇവിടെ ഒരു കമ്പനി കാണും, അതിനൊരു സിംഗിൾ കസ്റ്റമർ കാണും, അതൊരു ഓസ്ട്രേലിയൻ കമ്പനി ആയിരിക്കും. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്നാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റും ഇതൊരു ഇന്ത്യൻ കാര്യം മാത്രമല്ല, വേൾഡ് ഓവർ സെയിം ആണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമായ ലാഭം ആ ട്രാൻസാക്ഷനിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം സേ ഇവിടെ 100,000 രൂപയുടെ ചെലവ് വന്നു, അപ്പം ഇവിടെ 100,000 രൂപ മാത്രമേ ഇവിടെ തന്നിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ ആ ഈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എന്തായാലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ 150,000 രൂപയുടെ ലാഭമായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ ആ സിറ്റുവേഷനിൽ ആ ട്രാൻസാക്ഷന്റെ റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഇന്ത്യയിലും വരണം, അതിൻ്റെ അനുസരിച്ച് ഇവിടെ ടാക്സും കുറച്ച് റീസണബിൾ എമൗണ്ട് ആയിട്ട് ഇവിടെയും വരണം. അതിൻ്റെ ആണ് നമ്മൾ കുറച്ച് അഡീഷണൽ വരുന്നത്.
ഇനി ഒരു കേരളത്തിൽ നടത്തുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പണം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത് എങ്ങനെയാണ്?
അതിന് എഗെയിൻ ഇത് കംസ് ബാക്ക് ടു ആദ്യം പറഞ്ഞത് തന്നെ, എന്ന് വെച്ചാൽ നമ്മൾ എൻറ്റിറ്റി ചോയ്സ് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പം ഇപ്പം നമുക്കിവിടെ ഒരു പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ തിരിച്ച് ഫണ്ട് കൊണ്ടുവന്നത് കുറെ കൂടെ ഈസിയർ ആണ്. അതിന് നമുക്ക് തിരിച്ച് ഇവിടെ കുറച്ച് ഇൻകം ടാക്സിനെയും ബാങ്കേഴ്സായിട്ടൊക്കെ അറിയിച്ചിട്ട് കുറച്ച് ഫൈലിംഗ്സ് ഒക്കെ ഉണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാവുന്നതാണ് ഫണ്ട്. കമ്പനികളുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് തിരിച്ചു കൊണ്ടുപോകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് ഡിവിഡൻഡ് തിരിച്ച് അങ്ങോട്ട് അയക്കാൻ പറ്റും. പക്ഷെ ഓൺലി തിങ് ഇസ് അവിടെ കിട്ടുന്ന ഡിവിഡൻഡിന് ഒരു ടാക്സ് ഉണ്ടായിരിക്കും അതിന്. അപ്പം അതനുസരിച്ച് നമ്മൾ എൻറ്റിറ്റി സിലക്ഷൻ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ലോങ് ടേം സ്ട്രാറ്റജി എന്നാണ്, അങ്ങനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ, അല്ലെങ്കിൽ ഈ പണം വീണ്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണോ ഉദ്ദേശം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ആ എൻറ്റിറ്റി സിലക്ഷൻ. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് പ്ലാൻ ചെയ്യാൻ പറ്റും.
വളരെയധികം നന്ദി റൂബൻ ജോസഫ് ഇതിന്റെ വിശദാംശങ്ങൾ SBS മലയാളവുമായി പങ്കുവച്ചതിന്. ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എറണാകുളത്തുള്ള ജി ജോസഫ് ആൻഡ് അസോസിയേറ്റ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ റൂബൻ ജോസഫ് ഇതുവരെ വിശദീകരിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഓസ്ട്രേലിയൻ അധികൃതരെ ഇന്ത്യയിൽ നടത്തുന്ന സംരംഭത്തെക്കുറിച്ച് അറിയിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് കേൾക്കാം. അതേക്കുറിച്ച് വിശദീകരിക്കാനായി മെൽബണിൽ ടാക്സ്മാൻ അക്കൗണ്ടിംഗ് ആൻഡ് പ്രൊഫഷണൽസിൽ ടാക്സ് ഏജന്റായ ബൈജു മത്തായി നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ബൈജു മത്തായി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ബൈജു മത്തായി, ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു ബിസിനസ് നടത്തുമ്പോൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഓസ്ട്രേലിയയിലെ ഒരു ടാക്സ് റെസിഡന്റ് വിദേശത്ത് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം അവർ ചെയ്യേണ്ടത് ആ ടാക്സ് വിദേശത്തെ ഓർഗനൈസേഷനെ പ്രകാരം സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ അതിന്റെ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് ഒരു വിദേശ രാജ്യത്തെ സ്ഥിര ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്താൽ അതിൽ ടാക്സിൽ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടെയുള്ള ഒരു ബിസിനസിന്റെ ബ്രാഞ്ച് ആയിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതിന് മറ്റൊരു രീതിയിലാണ് ടാക്സ് കൈകാര്യം. ആദ്യം ഡിസിഷൻ എടുക്കേണ്ട ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ആ ബിസിനസിന്റെ കൺട്രോൾ എത്രമാത്രം ഉണ്ട്, ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ നിയമം വെച്ച് ഒരു 10% കൂടുതൽ നിയന്ത്രണം നമ്മളിലുണ്ടെങ്കിൽ അത് ഓരോ വർഷത്തിലെ ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാക്സ് കാര്യങ്ങൾ ഗവൺമെന്റിന് ഫയൽ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് നമ്മുടെ ഇൻകത്തിൽ ആ അതിൻ്റെ ആ വിദേശത്തു നിന്നുള്ള ആ വരുമാനത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോ ആ തുടക്കത്തിലെ ആ പ്ലാനിങ് ആ ഡിസിഷന് ശേഷം ഓരോ വർഷത്തിലെ നമ്മുടെ ഇൻകം ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് ഈ ബിസിനസ്സുമായി അനുബന്ധിച്ച കാര്യങ്ങൾ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിനെ നമ്മൾ അറിയിക്കേണ്ടത്.
ഇനി ഇത്തരത്തിലൊരു ബിസിനസ് കേരളത്തിൽ നടത്തുകയാണെങ്കിൽ ഒരു ഉദാഹരണ സഹിതം പറയാമോ, എങ്ങനെയാണ് നികുതി സംബന്ധമായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള റിപ്പോർട്ടിംഗ്, എന്താണ് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു എടുത്തു പറയാവുന്ന കാര്യം എന്താണ്?
തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്ഥിര ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് വിദേശത്ത് രൂപീകരിക്കുമ്പോൾ അതൊരു ബാങ്ക് ഓഫീസ് ആണെങ്കിൽ പോലും, ഞാൻ ചില ബിസിനസ് ഓർഗനൈസേഷനുകളുടെ എക്സാമ്പിൾ പറഞ്ഞതിൽ ഉള്ളതൊന്നാണ്, ഒരു വിദേശത്തെ ജസ്റ്റ് ഒരു ഓഫീസ് ഒരു ബാങ്ക് ഓഫീസ് ആവാം, ആ ഒരു ബാങ്ക് ഓഫീസ് ആയിരിക്കുമ്പോൾ തന്നെ അത് നാട്ടിലത്തെ അല്ലെങ്കിൽ സോറി ഒരു വിദേശ രാജ്യത്തെ സ്ഥിര ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് അത് അവിടെ സ്ഥാപിക്കപ്പെട്ടെങ്കിൽ അതിന്റെ വരവ് ചെലവ് കണക്കുകൾ ആ രാജ്യത്ത് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ ടാക്സ് ഒബ്ലിഗേഷൻ ആണ്. ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്ത സിനാരിയോയിൽ ഒരു ബാങ്ക് ഓഫീസ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ എക്സ്പെൻസ് മാത്രമാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ആ എക്സ്പെൻസിലൂടെ അവിടെ ആ സ്പെൻഡ് ചെയ്ത എമൗണ്ടിലൂടെ അവരൊരു ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഒരു ആട്രിബ്യൂട്ടബിൾ ഇൻകം എന്ന് നമുക്ക് പറയാം ഒരു വിധത്തിൽ. കാരണം ആ ഒരു ബിസിനസ്സിൽ ഒരിക്കലും എക്സ്പെൻസ് മാത്രത്തിലൂടെ ഒരു എക്സ്പെൻസ് മാത്രമായിട്ട് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. ആ എക്സ്പെൻസ് അവിടെ സ്പെൻഡ് ചെയ്തതിലൂടെ ഒരു സർവീസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ആ ഇൻകത്തിനെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഒരു ടാക്സ് സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ്. ആ ഇൻകം അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടിയും അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടിയും വരും ആ വർക്കിലൂടെ ആ ബാങ്ക് ഓഫീസിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം.
ഇത്തരത്തിൽ പല രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്തുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണല്ലോ ഓസ്ട്രേലിയക്കുള്ളത്, ഇത് ഇക്കാര്യത്തിൽ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്?
പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആട്രിബ്യൂട്ടബിൾ ടാക്സ് പേയർ സിസ്റ്റം ആണ് വിദേശത്ത് ബിസിനസ് ഉള്ളതിന് അടിസ്ഥാനപരമായിട്ട് ഓസ്ട്രേലിയ ഫോളോ ചെയ്യുന്നത്. അപ്പോ അത് ലിസ്റ്റഡ് കൺട്രീസും ഉണ്ട്, അൺലിസ്റ്റഡ് കൺട്രീസും ഉണ്ട്. ലിസ്റ്റഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ന്യൂസിലൻഡ്, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇങ്ങനെയുള്ള ചില രാജ്യങ്ങളുമായിട്ട് ചില പ്രത്യേക അറേഞ്ച്മെന്റ് ടാക്സിലുണ്ട്. അത് രാജ്യങ്ങൾ തമ്മിൽ ടാക്സ് റിപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഡീറ്റെയിൽഡ് ആയ എഗ്രിമെന്റുകളുണ്ട്. അതിന് പുറത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ബിസിനസ് ചെയ്യുമ്പോൾ ഈ ആട്രിബ്യൂട്ടബിൾ ടാക്സ് പേയർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കറക്റ്റായ കണക്കുകളും റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുകയും എപ്പോഴൊക്കെയാണോ വിദേശത്ത് ഇൻകം ജനറേറ്റ് ആയത് ആ കൃത്യ വർഷങ്ങളിൽ തന്നെ, അത് ഇവിടുത്തെ അക്കൗണ്ടിങ് പീരീഡും വിദേശ അക്കൗണ്ടിങ് പീരീഡും വ്യത്യസ്തമായിരിക്കും, ആ ഇൻകത്തിനെ ഓസ്ട്രേലിയൻ അക്കൗണ്ടിങ് പീരീഡായ 30th June വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടുത്തെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്ത് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് പറ്റിയ കാരണം വിദേശത്ത് കറക്റ്റായ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ് പേ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അത് ആട്രിബ്യൂട്ടബിൾ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡുകൾ ഓസ്ട്രേലിയൻ ടാക്സ് സിസ്റ്റത്തിന് ഡിക്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യ പാകപ്പെടുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് എക്സ്ചേഞ്ചും ചെയ്ത് റെക്കോർഡുകൾ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇതുകൂടാതെ പണമിടപാടുകൾ, ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ വ്യക്തമായി ATO റിപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ പ്രസക്തി, അതേക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
പണമിടപാടുകൾ എന്ന് പറയുമ്പോൾ സുതാര്യമായ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ ടാക്സ് റിട്ടേണുമായി മാച്ച് ചെയ്യപ്പെടുന്നതാണ് പണമിടപാടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് വളരെ ജെന്യുവിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നാൽ നിരന്തരമായ ക്യാഷ് ഇടപാടുകൾ ഉണ്ടായിരിക്കുകയും എന്നാൽ ബിസിനസ് ഇൻകങ്ങൾ നമ്മുടെ ടാക്സ് റിട്ടേണുകളിൽ അതിന് ആനുപാതികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ATO അല്ലെങ്കിൽ APRA തുടങ്ങിയ ഓർഗനൈസേഷനുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഓർഗനൈസേഷനുകൾ നമ്മളെ അതിനകത്ത് വിശദ വിവരങ്ങൾ നമ്മളോട് ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്പോൾ തന്നെ വിദേശത്ത് നിന്ന് നിരന്തരമായ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തപ്പെടുന്ന ഇൻഡിവിജ്വലുകൾക്കും ഓർഗനൈസേഷനുകൾക്കും ഇതിൻ്റെ ഡീറ്റെയിൽ അന്വേഷിച്ച് APRA-യിൽ നിന്ന് ലെറ്ററുകൾ ലഭിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. എന്നാൽ അവരുടെ ടാക്സ് റിട്ടേണിൽ കൃത്യമായ ഇൻകം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒപ്പം ഈ എങ്ങനെയാണ് ടാക്സ് അട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാൽക്കുലേഷനും അതിൻ്റെ കൺട്രോളിംഗ് പവറുകളും കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുകയും അതിൻ്റെ റെക്കോർഡുകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടാക്സ് ഒബ്ലിഗേഷൻസിൽ നമ്മൾ റീസണബിൾ കെയർ എടുക്കുന്ന ഒരു ടാക്സ് പേയർ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും.
ഇപ്പോൾ നമ്മൾ ബിസിനസിന്റെ കാര്യമാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്തെങ്കിലും ബിസിനസ് അല്ലാതെ തന്നെ പല വരുമാനം ഉണ്ടാകുമല്ലോ, ഈ സാഹചര്യങ്ങളിൽ എന്താണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എടിഒയുമായി ബന്ധപ്പെട്ട്?
തീർച്ചയായും നമ്മളിപ്പോൾ സംസാരിച്ചത് ഒരു ഒരു ബിസിനസ് സ്ഥാപനം വിദേശത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ എംപ്ലോയീസ് ഒക്കെയുള്ള ഒരു സാമാന്യം ചെറുതല്ലാത്ത ഒരു ബിസിനസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. എന്നിരുന്നാൽ പോലും വിദേശത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കുകയും അതോടൊപ്പം അവർക്ക് വിദേശത്ത് അസറ്റുകളുണ്ട് അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസുകളുള്ള അനേകർ നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ വർഷം ടാക്സ് റിട്ടേൺ ലോഡ് ചെയ്യുമ്പോഴും 50,000 ഓസ്ട്രേലിയൻ ഡോളറിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു അസറ്റ് അവർ വിദേശത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർട്ടി ആവാം വീടാവാം അതുപോലെയുള്ള എന്ത് അസറ്റുകളും 50,000 ഡോളറിൽ കൂടുതൽ വാല്യൂ ഉള്ളതുണ്ടെങ്കിൽ ഓരോ വർഷത്തെ ടാക്സ് റിട്ടേണിൽ എനിക്ക് 50,000 ഡോളറിൽ കൂടിയ അസറ്റ് വിദേശത്തുണ്ടെന്ന് ഡിക്ലെയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത് നാം ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്ത ബിസിനസ് സ്ഥാപനത്തിലൂടെ അല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റ് ആക്ടിവിറ്റികളിലൂടെ നാം വിദേശത്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വിദേശ എംപ്ലോയ്മെന്റ് ഇൻകം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവാം, അതുപോലെ നമ്മുടെ ബാങ്ക് ഡിപ്പോസിറ്റുകളിൽ നിന്ന് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവാം, അതുപോലെ നമുക്ക് വിദേശത്തുള്ള ഒരു വീടോ അതുപോലുള്ള അസറ്റുകളോ റെന്റിന് കൊടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന റെന്റ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവാം, അതുപോലെ വിദേശത്തുള്ള ആനുവിറ്റി പെൻഷൻ പേയ്മെന്റുകൾ അങ്ങനെയൊക്കെയുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെയുള്ള സാഹചര്യം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ വർഷത്തെ ടാക്സ് റിട്ടേണുകൾ ഫയല് ചെയ്യുമ്പോൾ ആ ഇൻകം കൃത്യമായി നമ്മളുടെ ടാക്സ് റിട്ടേണിലെ സെക്ഷൻ 20 ഡിക്ലെയർ ചെയ്ത് അതിന് ഇവിടെ ടാക്സ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ വിദേശത്ത് ആ വരുമാനത്തിന് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സിന് നമുക്ക് ഇവിടെ ഒരു ഓഫ്സെറ്റ് ക്ലെയിം ചെയ്യാം, ബാക്കി അതിനധികമായിട്ട് പേ ചെയ്യേണ്ടി വരുന്ന ടാക്സ് മാത്രമേ ഇവിടെ കൊടുക്കേണ്ടി വരികയുള്ളൂ. നമ്മൾ പലപ്പോഴും വിട്ടു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വിദേശത്ത് പലപ്പോഴും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ക്യാപിറ്റൽ ഗെയിൻ. നമ്മളൊരു പ്രോപ്പർട്ടി വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അതും ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ടതും ടാക്സ് കൊടുക്കേണ്ടതുമായ മറ്റൊരു ഗെയിൻ ആണ് അല്ലെങ്കിൽ ഇൻകം ആണ്. ഈ കാര്യങ്ങൾ വിട്ടുപോകാതെ നമ്മുടെ ഇൻഡിവിജ്വൽ ടാക്സ് റിട്ടേൺ ഓരോ വർഷവും ഫയൽ ചെയ്യുമ്പോൾ അത് ഉൾപ്പെടുത്തി പോകുന്നത് പിന്നീട് ഭാവിയിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളിൽ നിന്ന് കോംപ്ലിക്കേഷനുകളിൽ നിന്ന് നമുക്ക് നമ്മളെ സേവ് ചെയ്യുന്നതായിരിക്കും.
വളരെ നന്ദി ബൈജു മത്തായി ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചതിന്.